നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ജനുവരി 26 എങ്ങനെയാണ് ഓസ്ട്രേലിയയുടെ ദേശീയ ദിനം അഥവാ ഓസ്ട്രേലിയ ഡേ ആയത് എന്നറിയാമോ? നല്ലൊരു ഭാഗം പേരും വിശ്വസിക്കുന്നത് ആദ്യ ബ്രിട്ടീഷ് കപ്പൽ വ്യൂഹം ഓസ്ട്രേലിയൻ തീരത്ത് അടുത്ത ദിവസമാണ് 1788 ജനുവരി 26 എന്നതാണ്. എന്നാൽ കപ്പൽ അടുത്തതും കോളനി സ്ഥാപിച്ചതും ഈ ദിവസമല്ല. എന്നിട്ടും എന്തുകൊണ്ട് ജനുവരി 26 ഔദ്യോഗികമായി ഓസ്ട്രേലിയയുടെയായും ആദിമവർഗക്കാർ അധിനിവേശ ദിനമായും വിലാപദിനമായും എല്ലാം കണക്കാക്കുന്നു എന്നാണ് ഇന്ന് ഓസ്ട്രേലിയൻ വഴികാട്ടിയിൽ SBS മലയാളം പരിശോധിക്കുന്നത്. ആധുനിക ഓസ്ട്രേലിയയുടെ അഥവാ കോളനിവൽക്കരിക്കപ്പെട്ട ഓസ്ട്രേലിയയുടെ ആദ്യകാല ചരിത്രത്തിലൂടെ ഒരു യാത്ര. ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം ചരിത്രവും നിയമങ്ങളും ജീവിതരീതികളും ഒക്കെയാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയിലൂടെ SBS മലയാളം എല്ലാ ആഴ്ചയും എത്തിക്കുന്നത്. അവ മുടങ്ങാതെ കേൾക്കുക SBS മലയാളം വെബ്സൈറ്റിൽ നിന്നോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നോ. ഈ റിപ്പോർട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദിജു ശിവദാസ്. ജനുവരി 26 ഇന്ത്യക്കിത് റിപ്പബ്ലിക് ദിനമാണ്, ഓസ്ട്രേലിയയ്ക്ക് ഔദ്യോഗികമായി ഓസ്ട്രേലിയ ദിനവും. എന്നാൽ ഓസ്ട്രേലിയൻ ആദിമവർഗക്കാർ ഉൾപ്പെടെ ഇവിടുത്തെ ഒട്ടേറെ പേർക്ക് ഇത് അധിനിവേശ ദിവസമാണ്. അതുകൊണ്ടുതന്നെ ഏറെ വർഷങ്ങളായി ഇപ്പോൾ വിവാദങ്ങളുടെയും ചർച്ചകളുടെയും കൂടി ദിവസമാണ് ഇത്. എന്തുകൊണ്ട് ജനുവരി 26 ഓസ്ട്രേലിയയിൽ പൊതു അവധി ദിനമായെന്നും വിവിധ ഓസ്ട്രേലിയക്കാർക്ക് എന്തുകൊണ്ട് ഈ ദിനം വ്യത്യസ്ത വികാരങ്ങളാകുന്നു എന്നും നമ്മളോട് വിശദീകരിക്കുന്നത് SBS ഇൻഡിജിനസ് അഫയേഴ്സ് എഡിറ്ററും NITV ദ പോയിന്റ് എന്ന പരിപാടിയുടെ അവതാരകനുമായ ജോൺ പോൾ ജാങ്കയാണ്. ആദ്യ ബ്രിട്ടീഷ് കപ്പൽ വ്യൂഹമെത്തിയ ദിവസമാണ് ജനുവരി 26 എന്നത് ഒട്ടേറെ പേർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണെന്ന് അദ്ദേഹം പറയുന്നു.
Many say January 26th as a day that commemorates the arrival of the first fleet at Sydney in 1788 and the beginnings of a nation. But did you know that the first fleet, a group of 11 ships, had actually started arriving in Botany Bay 8 days earlier on January 18, 1788? Captain Arthur Phillip found Botany Bay unsuitable to establish the new colony.
അതായത് ജനുവരി 26-നും 8 ദിവസം മുമ്പ് തന്നെ ക്യാപ്റ്റൻ ആർതർ ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള 11 കപ്പലുകളുടെ വ്യൂഹം സിഡ്നിയിലെ ബോട്ടണി ബേയിലെത്തിയിരുന്നു. അതിനും 8 വർഷം മുമ്പ് 1770 ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ഇതേ ബോട്ടണി തീരത്തെത്തിയതും ഈ ഭൂമിക്ക് മേൽ ബ്രിട്ടീഷ് രാജാവിന്റെ അവകാശം പ്രഖ്യാപിച്ചതും. പിന്നീട് ആർതർ ഫിലിപ്പിന്റെ നേതൃത്വത്തിലെ കപ്പൽ വ്യൂഹം എത്തിയത് കോളനിവൽക്കരണത്തിനായിരുന്നു. എന്നാൽ ബോട്ടണി ബേ കോളനിയുണ്ടാക്കാൻ അനുയോജ്യമല്ല എന്ന് കരുതിയ ആർതർ ഫിലിപ്പ് ജനുവരി 23-ന് തന്റെ കപ്പൽ വ്യൂഹത്തോട് അല്പം വടക്കുമാറിയുള്ള പോർട്ട് ജാക്സണിലേക്ക് യാത്ര ചെയ്യാൻ നിർദ്ദേശിച്ചു. ഇന്നത്തെ സിഡ്നി ഹാർബറായിരുന്നു പോർട്ട് ജാക്സൺ.
സ്ട്രോങ് ഹെഡ് വിൻഡ്സ് കെപ്റ്റ് ദി ഫ്ലീറ്റ് ട്രാപ്ഡ് ഇൻ ബോട്ടണി ബേ ആൻഡ് ദി നെക്സ്റ്റ് ഡേ ദി ക്രൂസ് വാസ് ഷോക്ക്ഡ് ടു സീ ടു സ്ട്രേഞ്ച് ഷിപ്സ് അപ്പിയർ ഔട്ട്സൈഡ് ബോട്ടണി ബേ. ദേ വർ ഫ്രഞ്ച് ഷിപ്സ് അണ്ടർ ദി കമാൻഡ് ഓഫ് ക്യാപ്റ്റൻ ലാ പെറൂസ്. ഓൺ ജനുവരി 25 ദി വെദർ ഫോഴ്സ്ഡ് ഓൾ ബാർ വൺ ഓഫ് ദി ഷിപ്സ് ടു അഗൈൻ അബാൻഡൻ ദേർ എഫർട്സ്. ദി ഷിപ്പ് ദാറ്റ് സക്സീഡഡ് വാസ് ദി സപ്ലൈ. Early on the morning of the 26th, Philip and his party rowed ashore. The Union Jack was planted. A little ceremony took place with only a few dozen marines, officers and oarsmen, while the convicts witnessed it from the deck of the supply.
അങ്ങനെ ജനുവരി 26-ന് ആദ്യമായി ബ്രിട്ടീഷ് പതാക അഥവാ യൂണിയൻ ജാക്ക് ഉയർത്തി. സിഡ്നി കോബ് അഥവാ ഇന്നത്തെ സർക്കുലർ കീയിലായിരുന്നു അത്. പ്രകൃതിജന്യ തുറമുഖമായ പോർട്ട് ജാക്സണിലെ ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് കണക്കാക്കിയാണ് ക്യാപ്റ്റൻ ഫിലിപ്പ് സിഡ്നി കോവിലെത്തിയത്. അന്ന് വൈകുന്നേരത്തോടെ എല്ലാ കപ്പലുകളും സിഡ്നി കോവിനും സമീപത്തുമായി നങ്കൂരമിട്ടു. ബ്രിട്ടനിൽ നിന്ന് പുറപ്പെട്ട് 8 മാസത്തിന് ശേഷം എത്തിയ കപ്പലുകൾ ഇതായിരുന്നു ഓസ്ട്രേലിയയിൽ കോളനിവൽക്കരണത്തിന്റെ ഔദ്യോഗിക തുടക്കം.
Well, no. It wouldn't be until February the 7th that the new colony is formally founded. And Arthur Phillip's governorship is formally proclaimed. The colony included all of Australia eastward, from the meridian of 135 degrees east. This included more than half the mainland of Australia and reflected the line of division between the claims of Spain and Portugal that was established in the Treaty of Tordesillas in 1494.
അതായത് കോളനിവൽക്കരണത്തിന്റെ ഔദ്യോഗിക തുടക്കവും ജനുവരി 26-നല്ല ഫെബ്രുവരി 7-നായിരുന്നു. ടെറാനലിയസ് അഥവാ ആർക്കും ഉടമസ്ഥാവകാശമില്ലാത്ത ഭൂമി എന്ന് വിശേഷിപ്പിച്ചായിരുന്നു ഈ കോളനിവൽക്കരണം. എന്നാൽ ക്യാപ്റ്റൻ ഫിലിപ്പും കൂട്ടരും കപ്പലിറങ്ങിയത് ആളില്ലാ ഭൂമിയിൽ ആയിരുന്നില്ല എന്നതാണ് വാസ്തവം.
The first fleet had landed on the lands of some 29 clan groups whose country stretched across the entire Sydney basin.
പിന്നീട് 1818ലാണ് ജനുവരി 26-നെ കോളനി സ്ഥാപിച്ച ദിനമായി കണക്കാക്കി ആദ്യമായി അവധി പ്രഖ്യാപിച്ചത്.
The 26th of January was first gazetted as a public holiday for the colony of New South Wales by Governor Lachlan Macquarie in 1818, when it was referred to as First Landing Day or Foundation Day.
എന്നാൽ അപ്പോഴും മറ്റു കോളനികൾക്ക് വ്യത്യസ്ത സ്ഥാപക ദിനങ്ങൾ ഉണ്ടായിരുന്നു. 1888-ഓടെ ഭൂരിഭാഗം കോളനികളും ജനുവരി 26-നെ സ്ഥാപക ദിനമായോ വാർഷിക ദിനമായോ അംഗീകരിച്ചു.
During the latter part of the 19th century, a group called the Australian Natives Association became a strong lobby group for federation and for celebrating a national holiday on January 26th. The Australian Natives Association was founded by and for the benefit of white native-born Australians.
ഓസ്ട്രേലിയയിൽ ജനിച്ച വെളുത്ത വർഗ്ഗക്കാർക്ക് മാത്രം അംഗത്വമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഓസ്ട്രേലിയൻ നേറ്റീവ്സ് അസോസിയേഷൻ. ജനുവരി 26 ദേശീയ ദിനമാക്കാൻ വേണ്ടി ഏറ്റവും അധികം ശബ്ദമുയർത്തിയ സംഘം. ജനുവരി 26-നെ കുറിച്ച് മറ്റു പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ, ഓസ്ട്രേലിയ ഒരു കോമൺവെൽത്ത് രാജ്യമായ അല്ലെങ്കിൽ കോളനികൾ യോജിച്ച് സ്വതന്ത്ര രാജ്യമായ ദിവസം എന്നുള്ളതാണ്.
What the people celebrate on Australia Day is not the coming into being of the Australian Commonwealth. That happened on New Year's Day 1901. And it's not the first sittings of the Parliament of the Commonwealth. That was May 9th, 1901.
ചുരുക്കി പറഞ്ഞാൽ, ക്യാപ്റ്റൻ ആർതർ ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള നാവികർ ഇംഗ്ലണ്ടിൽ നിന്നുള്ള തടവുകാരുമായി എത്തി ആദ്യമായി സിഡ്നി കോവിൽ യൂണിയൻ ജാക്ക് ഉയർത്തിയ ദിവസമാണ് ജനുവരി 26. അതിനെ എന്നു മുതലാണ് ഓസ്ട്രേലിയ ഡേ എന്ന് വിളിച്ചതെന്നറിയാമോ?
It was actually during the First World War that the concept of a National Australia Day came about. And initially, it was part of a fundraising plan for the war effort.
ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ആദ്യമായി ഓസ്ട്രേലിയ ഡേ ആഘോഷിച്ചത് ജനുവരി 26-ന് ആയിരുന്നില്ല, ജൂലൈ 30-നായിരുന്നു. 1915 ജൂലൈ 30-ന്. എന്നാൽ 1918-ഓടെ ഓസ്ട്രേലിയൻ നേറ്റീവ്സ് അസോസിയേഷന്റെ ചില ഘടകങ്ങൾ ജനുവരി 26-നെ ഓസ്ട്രേലിയ ഡേ എന്ന് വിളിച്ചു തുടങ്ങി. മറ്റു പലരും അപ്പോഴും സ്ഥാപക ദിനം അഥവാ ഫൗണ്ടേഷൻ ഡേ എന്നും വാർഷിക ദിനം അഥവാ ആനിവേഴ്സറി ഡേ എന്നും ഒക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്.
In March 1930, the ANA annual conference resolved to name the day Australia Day. And by 1935, most Australian states were recognizing January 26th as Australia Day, except for New South Wales, which still referred to the date as anniversary day.
അങ്ങനെ ജനുവരി 26-നെ എല്ലാ സംസ്ഥാനങ്ങളും ഓസ്ട്രേലിയ ഡേ ആയി അംഗീകരിച്ച ശേഷം അധികകാലം കഴിയേണ്ടി വന്നില്ല പ്രതിഷേധങ്ങൾ തുടങ്ങാൻ. 3 വർഷത്തിനിപ്പുറം 1938 ആദ്യ കപ്പൽ വ്യൂഹം എത്തിയതിന്റെ 150-ാം വാർഷികത്തിൽ ആദിമവർഗ നേതാക്കൾ ജനുവരി 26-നെ വിലാപദിനമായി വിശേഷിപ്പിച്ചു തുടങ്ങി. ഓസ്ട്രേലിയയിൽ ആദിമവർഗ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവങ്ങളിലൊന്നുമായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ ജനുവരി 26-നെ ഓസ്ട്രേലിയ ഡേ ആയി എല്ലാ സംസ്ഥാനങ്ങളിലും 1935 തന്നെ അംഗീകരിച്ചെങ്കിലും പൊതു അവധി ആയിരുന്നില്ല. അതിന് 1994 വരെ കാത്തിരിക്കേണ്ടി വന്നു.
Some states had a public holiday on the 26th of January, while others used the first Monday following. In 1988, the states all marked the bicentennial of Arthur Phillip's landing as a public holiday. Gazetting of the 26th of January as the Australia Day public holiday finally became uniform in 1994.
അതായത് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ദിവസമല്ല ഓസ്ട്രേലിയയ്ക്ക് ജനുവരി 26. വിവിധ തലങ്ങളുള്ള സങ്കീർണമായ വികാര വിക്ഷോഭങ്ങൾ നിറഞ്ഞ ഒരു ദിവസം. ചിലർക്ക് ആഘോഷത്തിന്റെ, ചിലർക്ക് വിലാപത്തിന്റെ, മറ്റു ചിലർക്ക് പ്രക്ഷോഭത്തിന്റെയും അതിജീവനത്തിന്റെയും ദിവസം. ജനുവരി 26-മായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും ഓരോ വർഷവും തുടരുകയാണ്. ഈ ചർച്ചകളുടെ അന്തസത്ത മനസ്സിലാക്കാൻ ഏറ്റവും അനിവാര്യമായ കാര്യമാണ് അതിന്റെ ചരിത്രം അറിയുക എന്നത്. അതിനുവേണ്ടിയാണ് NITV ചേർന്ന് ഇത്തരമൊരു ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയത്. ഓസ്ട്രേലിയൻ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ അറിയാത്ത ഇത്തരം നിരവധി കാര്യങ്ങൾ ഓസ്ട്രേലിയൻ വഴികാട്ടി പോഡ്കാസ്റ്റുകളിലൂടെ പതിവായി പങ്കുവയ്ക്കാറുണ്ട്. അവ മുടങ്ങാതെ കേൾക്കാം. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും SBS മലയാളം പോഡ്കാസ്റ്റുകൾ ലഭിക്കും. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.